ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പുരാതന കാലം മുതൽ ലോക സമാധാനത്തിനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ 14,260 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തിങ്കളാഴ്ച കേരളം സന്ദർശിക്കും. ആസിയാൻ പ്ലസ് രാജ്യങ്ങളുമായുള്ള സഹകരണം സമാധാനത്തിനും വികസനത്തിനുമുള്ള മാർഗമായാണ് ഇന്ത്യ കാണുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരളം 1,000 കോടിയിലധികം രൂപ ചെലവഴിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷം. ഇന്ന് കേരളപ്പിറവി. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ആശംസകൾ നേർന്നു. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 3-ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പുരാതന കാലം മുതൽ ലോക സമാധാനത്തിനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിലെ നവ റായ്പൂരിൽ ശാന്തി ശിഖർ ബ്രഹ്മകുമാരീസ് ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തെവിടെയും ദുരന്തങ്ങളുണ്ടാകുമ്പോഴും ഏത് ആപത്ഘട്ടത്തിലും അടിയന്തര സഹായവുമായി ഇന്ത്യ ഓടിയെത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
വിശ്വശാന്തിക്ക് അവധാരണ ഭാരത് കെ മൌലിക വിചാർ അധിഷ്ഠാന ये भारत की आध्यात्मिक चेतना का प्रकट रूप है. आज दुनिया में कहीं भी कोई संकट आता है, कोई आपदा आती है, तो भारत एक भरोसेमंद साथी के तौर पर मदद के लिए आगे आता है, तुरंत पहुंचता है.
ഛത്തീസ്ഗഡ് നിയമസഭയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 14,260 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാവിലെ ദിൽക്കി ബാത്ത് സംരംഭത്തിന്റെ ഭാഗമായി നവ റായ്പൂർ അടൽ നഗറിലെ ശ്രീ സത്യസായി സഞ്ജീവനി ആശുപത്രിയിൽ ഗിഫ്റ്റ് ഓഫ് ലൈഫ് പരിപാടി പ്രകാരം ഹൃദ്രോഗ ചികിത്സ ലഭിച്ച 2,500 കുട്ടികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളം സന്ദർശിക്കും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ഉപരാഷ്ട്രപതി പദത്തിൽ എത്തിയ ശേഷമുള്ള ശ്രീ സി പി രാധാകൃഷ്ണന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കേരളപ്പിറവിയോടനുബന്ധിച്ച് ഇന്ന് ചേർന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 1,000 കോടിയിലധികം രൂപയാണ് കേരളം ചെലവഴിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. 62 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകിയതും 4.70 ലക്ഷത്തോളം ഭവനരഹിത കുടുംബങ്ങൾക്ക് വീടുകൾ ലഭ്യമാക്കിയതും അടക്കമുള്ള നടപടികളാണ് കേരളത്തെ രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബിജെപിയും ആരോപിച്ചു. ഇന്ന് കേരളപ്പിറവി. ഭാഷാ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 ഐക്യകേരളം രൂപീകരിച്ചത്. 69-ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മലയാള ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നിർവഹിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളാവും. കേരളപ്പിറവിയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ പുരോഗതിക്ക് സംസ്ഥാനം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്നവരും സർഗാത്മകതയ്ക്കും നൂതന ആശയങ്ങൾക്കും പേരുകേട്ടവരാണ് കേരളീയരെന്ന് കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും ഇന്ന് രൂപീകരണ ദിനം ആഘോഷിക്കുന്നു. ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. പാകിസ്ഥാൻ കാശ്മീരിൽ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിലെ ഗുരുതര മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പാക് അധീന കാശ്മീരിന്റെ ചില ഭാഗങ്ങളിൽ അടിസ്ഥാന അവകാശങ്ങൾക്കായി പോരാടുന്ന നിരപരാധികളെ കൊന്നൊടുക്കുന്നതായി ഇന്ത്യയുടെ യു എൻ മിഷൻ സെക്രട്ടറി ഭവിക മനകലാനന്ദൻ യു എൻ പൊതുസഭയിൽ പറഞ്ഞു. ജമ്മുകാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീമതി ഭവിക കൂട്ടിച്ചേർത്തു. സമ്പന്നവും വൈവിധ്യപൂർണവുമായ പാചക പൈതൃകത്തിന്റെ പേരിൽ ലക്നൌവിനെ യുനെസ്കോയുടെ സർഗാത്മക നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 43-ാമത് പൊതുസമ്മേളനത്തിലാണ് അംഗീകാരം. ഇതോടെ ഈ പദവി നേടുന്ന ലോകമെമ്പാടുമുള്ള 70 നഗരങ്ങളിലൊന്നായി ലക്നൌ മാറി. ഹൈദരാബാദിന് ശേഷം ഈ പദവി നേടുന്ന 2-ാമത്തെ ഇന്ത്യൻ നഗരം കൂടിയാണ് ലക്നൌ. H-1B വിസ ഫീസ് $100,000 വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ September 19 പ്രഖ്യാപനം പുനഃപരിശോധിക്കണമെന്ന് US നിയമനിർമ്മാണ സഭാംഗങ്ങൾ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജിമ്മി പനേറ്റ, അമി ബറ, സലൂദ് കാർബജൽ, ജൂലി ജോൺസൺ എന്നിവർ ട്രംപിന് കത്തെഴുതി. പുതിയ നിയന്ത്രണങ്ങൾ US ഇന്ത്യ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയമനിർമ്മാണ സഭാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആസിയാൻ പ്ലസ് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വികസനത്തിനുമായുള്ള മാർഗമായാണ് ഇന്ത്യ കാണുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലേഷ്യയിലെ കുലാലംപൂരിൽ 12-ാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും സഹകരണം ശക്തമാക്കാനും ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനും സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും ഇന്ത്യ തയ്യാറാണെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
Maritime security, India ASEAN engagement ka kendra bindu hai. Main ASEAN member states ki sarahna karta hu jinhone ASEAN India maritime exercise ke dusre edition ke liye sahmati apni jatayi hai. Indo-Pacific ke sea lines of communication, regional stability aur prosperity ke liye atyant mahatvapurna hai.
സാമ്പത്തിക രാഷ്ട്രീയ സുരക്ഷാ സഹകരണത്തിനായി ചർച്ചകളിലും കരാറുകളിലും ഏർപ്പെടുന്ന ആസിയാൻ രാജ്യങ്ങളും പങ്കാളിത്ത രാഷ്ട്രങ്ങളും ഉൾപ്പെട്ടതാണ് ആസിയാൻ പ്ലസ്. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയ, ന്യൂസിലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി. കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപിള്ളയ്ക്ക് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. 500,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. NS മാധവൻ ചെയർമാനും KR മീര, ഡോക്ടർ KM അനിൽ എന്നിവർ അംഗങ്ങളും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ മെമ്പർ സെക്രട്ടറിയുമായ പുരസ്കാര നിർണയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തതെന്ന് മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ എന്നിവയിലൂടെ ഭാവിയിൽ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ വിഷൻ 2032 ചട്ടക്കൂട് പുറത്തിറക്കി. ഇന്ത്യയുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി ആവാസ വ്യവസ്ഥയെ പുനർനിർവചിക്കുന്നതിനും അടുത്ത തലമുറ ഡിജിറ്റൽ ഭരണം ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള സമഗ്രമായ ഒരു പ്രവൃത്തി രേഖ ഈ ചട്ടക്കൂട് നൽകുമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലായി. പ്രകടന പത്രിക പുറത്തിറക്കിയതോടെ NDAയും കോൺഗ്രസ് RJD മഹാസഖ്യവും തമ്മിലുള്ള പോരാട്ടം ശക്തമായി. ഇരു മുന്നണികളുടെയും പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ മാസം 6-11 ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14 നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 ബെല്ലറീവിലാണ് മത്സരം. പരമ്പരയിൽ ഓസീസ് 1-0 മുന്നിലാണ്. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3 മുംബൈയിലാണ് മത്സരം. സെമിയിൽ ഓസീസിനെ 5 തോൽപ്പിച്ചായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ഇന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികളെ ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തി പോറ്റിക്ക് സഹായം ചെയ്തത് സുധീഷ് കുമാറാണ്. രാജ്യത്തെ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതായി കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ GST കുറച്ചതിലൂടെ താങ്ങാനാവുന്ന നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ടെലിവിഷൻ മോണിറ്ററുകളുടെയും പ്രൊജക്ടറുകളുടെയും GST 28% നിന്ന് 18% കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുരാതനകാലം മുതൽ ലോകസമാധാനത്തിനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ 14,260 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തിങ്കളാഴ്ച കേരളം സന്ദർശിക്കും. ആസിയാൻ പ്ലസ് രാജ്യങ്ങളുമായുള്ള സഹകരണം സമാധാനത്തിനും വികസനത്തിനുമുള്ള മാർഗമായാണ് ഇന്ത്യ കാണുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരളം 1,000 കോടിയിലധികം രൂപ ചെലവഴിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷം. ഇന്ന് കേരളപ്പിറവി. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ആശംസകൾ നേർന്നു. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.